2020 ജൂൺ 17 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ 6-ാം പേജിൽ നിന്ന്. അതിർത്തിയിലെ ചൈനയുടെ സൈനിക ഗുണ്ടായിസം, ഡോക്ടർ ജോസുകുട്ടി CA തയ്യാറാക്കിയ ലേഖനം. ഇന്നലെ ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഭവിച്ച സൈനികരുടെ ജീവഹാനി വളരെ ആശങ്കാജനകമാണ്. കാരണം സാധാരണഗതിയിൽ 1 വർഷം 400-ൽ പരം ലംഘനങ്ങൾ ഇന്ത്യ ചൈന അതിർത്തിയിൽ നടക്കാറുണ്ടെങ്കിലും ഇവയിലൊന്നും തന്നെ സൈനികർക്ക് ജീവഹാനി സംഭവിച്ചിട്ടില്ല. 45 വർഷങ്ങൾക്ക് മുമ്പ് 1975 അരുണാചൽ പ്രദേശിൽ വെച്ച് അസാം റൈഫിൾസിലെ 4 ജവാന്മാർക്ക് ജീവഹാനി സംഭവിച്ചതാണ് ഇത്തരത്തിലുള്ള അവസാന സംഭവമായി കണക്കാക്കുന്നത്. ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം ഇല്ലാതിരുന്ന ഘട്ടത്തിൽ നടന്ന സാഹചര്യങ്ങളിലേക്ക് അതിർത്തിയിലെ നിലവിലെ അവസ്ഥ മാറുന്നുവെന്ന് ചിന്തിപ്പിക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ. സാധാരണ അതിർത്തിയിലുണ്ടാകുന്ന സംഘർഷങ്ങൾ ഏതെങ്കിലും പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുന്നതും പ്രാദേശിക തലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതുമായ രീതിയാണുള്ളത്. എന്നാൽ ചില ഘട്ടങ്ങളിൽ വലിയ തോതിലുള്ള സംഘർഷങ്ങൾക്കും അതിർത്തി വേദിയായിട്ടുണ്ട്. 2013 വടക്കൻ ലഡാക്കിലെ ദെപ്സാങ്, 2014 കിഴക്കൻ ലഡാക്കിലെ ചുമാർ, 2017 ഇന്ത്യ ചൈന ഭൂട്ടാൻ അതിർത്തിയിലെ ദോഗ്ലാം, പിന്നീട് ഇപ്പോഴത്തെ അതിർത്തിയിലുടനീളം ഉണ്ടായ സംഘർഷം തുടങ്ങിയവയിലൊക്കെ ഉയർന്ന തലത്തിലെ രാഷ്ട്രീയ ഇടപെടലുകൾ ആവശ്യമായി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ സംഘർഷത്തിന്റെ വലിയ പ്രത്യേകത 3000-ൽ പരം കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന അതിർത്തിയുടെ പല സ്ഥലങ്ങൾ ഒരേ സമയം സംഘർഷവേദിയായി എന്നതാണ്. ഈ വ്യാപക സംഘർഷം പ്രാദേശിക തലത്തിലെ ഉരസലുകളേക്കാൾ ഉപരിയായി ഉന്നതതല തീരുമാനങ്ങളുടെ ഭാഗമായി സംഭവിച്ചു എന്നാണ് വിലയിരുത്തൽ. മറ്റൊരു പ്രത്യേകത, സാധാരണ ചൈനീസ് സൈന്യത്തിന്റെ ഇത്തരം കടന്നുകയറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയോ പ്രതിരോധിക്കുകയോ ചെയ്യുമ്പോൾ പിന്മാറുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ ഉന്നതതല ചർച്ച നടത്തിയിട്ട് പോലും ഗാൽവൻ താഴ്വരയിൽ പാങ്കോങ്സോ തടാകക്കരയിലെ മലനിരകളിൽ നിന്ന് പിന്മാറാൻ ചൈനീസ് സൈന്യം തയ്യാറായിട്ടില്ല. ഏകദേശം 40 മുതൽ 60 സ്ക്വയർ കിലോമീറ്റർ ഇന്ത്യൻ പ്രദേശത്തേക്ക് ചൈന കടന്നുകയറിയതായിട്ടാണ് വിദേശ മാധ്യമങ്ങൾ പറയുന്നത്. ഈ പ്രദേശത്തു നിന്ന് ചൈനയെ ഒഴിപ്പിക്കാൻ നടത്തിയ ശ്രമമായിരിക്കാം സംഘർഷത്തിലും ഇരുഭാഗത്തെയും സൈനികരുടെ ജീവഹാനിയിലും കലാശിച്ചത്. നിലവിലെ സംഘർഷങ്ങൾക്ക് ചില അടിസ്ഥാന കാരണങ്ങളുണ്ട്. ഒന്നാമതായി, അതിർത്തിയിലെ സൈനിക സന്നാഹങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളിലും ഇന്ത്യ ചൈനയേക്കാൾ 10 വർഷം പിറകിലാണ്. ഈ പിന്നാക്കാവസ്ഥ മറികടക്കാൻ ഇന്ത്യ വലിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി റോഡുകൾ, പാലങ്ങൾ, ഹെലിപ്പാഡുകൾ തുടങ്ങിയവ നിർമ്മിക്കുന്നുണ്ട്. ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്താണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെങ്കിലും അത് അംഗീകരിക്കാൻ ചൈന തയ്യാറല്ല. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയാണ് സംഘർഷത്തിന്റെ പ്രധാന കാരണം. മറ്റൊന്ന്, ലഡാക്കിന്റെ ഭാഗമായിട്ടുള്ള അക്സായി ചിൻ പീഠഭൂമി പൂർണ്ണമായും തങ്ങളുടെ അധീനതയിലാക്കാൻ ചൈന ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ശ്രമങ്ങൾക്ക് വലിയൊരു ഭീഷണിയാണ് 2019 ഓഗസ്റ്റിൽ ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി നേരിട്ടുള്ള ഡൽഹി ഭരണത്തിന് കീഴിലാക്കിയപ്പോൾ സംഭവിച്ചത്. മാത്രമല്ല, അക്സായി ചിൻ ഇന്ത്യയുടെ ഭാഗമാണെന്നുള്ള അമിത്ഷായുടെ പാർലമെന്റിലെ പ്രസ്താവനയും ചൈനയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ലോകം കോവിഡിനെതിരെ പൊരുതുന്ന സമയത്ത് ഇത് സംഭവിച്ചത്? കോവിഡിനെ ചൈന കൈകാര്യം ചെയ്ത രീതിയെ അമേരിക്കയോടും മറ്റ് രാജ്യങ്ങളോടും ഒപ്പം ചേർന്ന് ഇന്ത്യയും വിമർശിച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയിലും ഇന്ത്യ ചൈനാവിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത്. വിമർശിക്കുന്നവർക്കെതിരെയെല്ലാം അക്രമണോത്സുകമായ നിലപാടാണ് ചൈന എടുത്തിട്ടുള്ളത്. ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷങ്ങളോടൊപ്പം ഹോങ്കോങ്ങിലെ പുതിയ സുരക്ഷാ നിയമത്തെയും തെക്കു ചൈന കടലിലെ സമുദ്രാതിർത്തി രാജ്യങ്ങളുമായുള്ള പുതിയ സംഘർഷങ്ങളെയും തായ്വാനെതിരെ എടുത്ത കടുത്ത നിലപാടുകളെയും ഒക്കെ ഇതിനോട് ചേർത്തു വായിക്കാവുന്നതാണ്. എന്നാൽ ഇതിനേക്കാൾ ഗൗരവമായി കാണേണ്ടത് അതിർത്തിയിലെ തൽസ്ഥിതി നിലനിർത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ ചൈന അംഗീകരിക്കുന്നില്ല എന്നതാണ്. അതിർത്തി രാജ്യങ്ങളിൽ തങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന പ്രദേശങ്ങളിൽ കടന്നുകയറി നിലയുറപ്പിച്ചതിനു ശേഷം കൈക്കരുത്തു കാട്ടി ആ പ്രദേശം സ്വന്തമാക്കുക എന്നതാണ് ചൈനീസ് തന്ത്രം. ഇന്ത്യ പരമ്പരാഗതമായി പട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഗാൽവൻ താഴ്വരയിൽ നിന്ന് ചർച്ചകൾക്ക് ശേഷവും പിന്മാറാൻ തയ്യാറാകാത്തത് ഈ തന്ത്രത്തിന്റെ പുതിയ എപ്പിസോഡായി കാണാവുന്നതാണ്. ചൈന ഈ തന്ത്രം സാധാരണ പയറ്റുന്നത് തങ്ങളെക്കാൾ ശക്തി കുറഞ്ഞവരോടാണ്. വൻ ശക്തിയായിക്കൊണ്ടിരിക്കുന്ന ചൈനയുടെ സൈനിക ഗുണ്ടായുസമാണ് അതിർത്തിയിലെ സംഘർഷങ്ങളുടെ മൂല കാരണം. ഇത് വകവെച്ചു കൊടുക്കാൻ ഇന്ത്യ തയ്യാറാകാത്തതുകൊണ്ടുതന്നെ അതിർത്തി ശാന്തമാകാൻ സമയമെടുക്കും.